ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ராக ஏகத்துவ விஜயானாத் ஆச்சாரிய ஆகம சம்ஸ்கிருதேன. ப்ராகேகத்துவ விஜயானாத், ആ ഏകത്വ വിജ്ഞാന സാക്ഷാത്കാരത്തിനു മുമ്പ്, ഏകത്വ വിജ്ഞാന സാക്ഷാത്കാരത്തിനു മുമ്പ് ആചാര്യ ആഗമ സംസ്കൃതേന, ആചാര്യ ആഗമം, ആചാര്യൻ വേദം, ശ്രുതി അല്ലെങ്കിൽ ശാസ്ത്രം, ഇത് രണ്ടും കൊണ്ട് സംസ്കരിക്കപ്പെട്ടവൻ എന്ന് വെച്ചാൽ ആചാര്യന്റെ ഉപദേശം കൊണ്ടും ശ്രുതി വാക്യങ്ങളെ കൊണ്ടും സംസ്കരിക്കപ്പെട്ടവൻ, ചിത്ത സംസ്കാരത്തെ പ്രാപിച്ചവൻ, ഈ അദ്വൈത ബോധത്തെ കൈവരിച്ചവൻ, അവനെന്ത് ചെയ്യണമെന്നാണ് അടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ അവനെന്താണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു. ആ സാക്ഷാത്കാരത്തിന് മുമ്പ് ഉള്ള അവസ്ഥ, അതടുത്ത മന്ത്രത്തിൽ പറയുന്നു. മനസ്സി വേദമാക്തവ്യം നേഹ നാനാസ്തി കിഞ്ചന മൃത്യു സമൃത്യം ഗച്ഛതി ദേഹ നാനേവ പശ്യതി. ഈ പറയുന്ന തത്വത്തിന്റെ പരമമായ സാക്ഷാത്കാരം, അവനൊരു സാക്ഷാത്കാരം ഉണ്ടാകുമെന്നറിയാം, അതിനു മുമ്പെന്താണ് വേണ്ടത് എന്നാണ് പറയുന്നത്. മനസ ഇതം ബ്രഹ്മീകരസം ആർത്തവ്യം ആത്മാവ നാന്യദസ്ഥീതി. മനസ ഇതം ബ്രഹ്മീകരസം ആർത്തവ്യം, മനസ്സുകൊണ്ട് ഇതം ബ്രഹ്മീകരസം, ഈ ബ്രഹ്മത്തിന്റെ ഏക സ്വഭാവം, ജീവാത്മ പരമാത്മ ഏക സ്വഭാവം, അതിന് ഏകരസം, രസം എന്ന് പറഞ്ഞ സ്വഭാവം, ആ ബ്രഹ്മത്തിന്റെ ഏക സ്വഭാവം ആപ്തവ്യം ഗ്രഹിക്കേണ്ടതാണ്. ആദ്യം മനസ്സുകൊണ്ട് മനസ്സിലതിനെ ദൃഢമാക്കുക. എങ്ങനെ? ആത്മാ ഏവ ന അന്യ അസ്ഥീതി, ആത്മാവ് മാത്രമേ ഉള്ളൂ, അന്യ ബ്രഹ്മനാസ്തി, വേറൊരു ബ്രഹ്മമില്ല. ആത്മാവെന്ന് പറയുമ്പോൾ താൻ മാത്രമേ ഉള്ളൂ, ആത്മാ ഏവ, താൻ മാത്രമേ ഉള്ളൂ, നാന്യ അസ്ഥി, മറ്റൊന്നില്ല, തന്നെ നിന്ന് അന്യമായിട്ടൊരു ബ്രഹ്മമില്ല, താൻ മാത്രമേ ഉള്ളൂ. ഇതി മനസ്സാ ആപ്തവ്യം, ഇതിനെ മനസ്സുകൊണ്ട് ആദ്യം ഗ്രഹിക്കണം എന്നർത്ഥം. എന്നുവെച്ചാൽ മനസ്സിൽ ഇതിനെ ദൃഢപ്പെടുത്തണം. അതാണ് പറഞ്ഞത് പ്രാഗ് ഏകത്വ വിജ്ഞാന. ആ ഏകത്വ വിജ്ഞാനം, ഏകത്വ അനുഭൂതി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരാൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള, അതായത് ആ ഏകാത്മഭാവം വരുന്നതുവരെ ദ്വൈതഭാവത്തിൽ ജീവിച്ചാൽ മതിയോ, ദ്വൈത ബോധത്തിൽ ജീവിച്ചാൽ മതിയോ എന്ന് സംശയമുണ്ടാകും. ഒരിക്കലും ഈ ഏകത്വ സാക്ഷാത്കാരം ഉണ്ടാകും, അതുവരെ ദ്വൈതബോധത്തിൽ ജീവാത്മാവും പരമാത്മാവും വേറെയാണ് എന്നുള്ള ബോധത്തോടുകൂടി പോയാൽ മതിയോ? പറയുന്നു അത് പോരാ. എങ്ങനെ? ആചാര്യ ആഗമ സംസ്കൃതേന, ആചാര്യം കൊണ്ടും ശ്രുതിയാലും സംസ്കരിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് തന്നെ, തന്റെ മനസ്സുകൊണ്ട് ആത്മീയ നാന്യതസ്ഥി, മറ്റൊന്നില്ല എന്ന് ധരിക്കണം. എന്നുവെച്ചാൽ സാക്ഷാത്കാരത്തിന് മുമ്പും ഒരാൾക്ക് വേണ്ടത് നാനാത്വ ബോധമല്ല, ഏകത്വ ബോധം തന്നെയാണ്. ഈ ഏകത്വ ബോധത്തെ വിസ്മരിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ആത്മീയ സാധനങ്ങളും പാടില്ല എന്നാണ്. ആപ്തേച്ച നാനാത്വ പ്രത്യുപസ്ഥാപികായ അവിദ്യയാഹ നിവൃത്തത്വ ആത്യേച്ച, അങ്ങനെ ബോധത്തോടുകൂടി പോകുന്നവൻ ഇതിനെ പ്രാപിച്ചു കഴിഞ്ഞാലോ? അപ്പോ ഒരു സാധകനും വേണ്ടത്, ഒരു ജ്ഞാനിക്ക് മാത്രമല്ല, ഒരു സാധകനും വേണ്ടത് ഏകത്വ ബോധമാണ്, നാനാത്വ ബോധമല്ല. അതായത് മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പരോക്ഷമായി അയാൾ ഗ്രഹിക്കേണ്ടതും നാനാത്വ ബോധമല്ല, ഏകത്വ ബോധമാണ്. ആപ്തേച്ച, ആ ഏകത്വ ബോധം വന്നു കഴിഞ്ഞാൽ നാനാത്വ പ്രത്യുപസ്ഥാപികായ, നാനാത്വത്തെ പ്രത്യുപസ്ഥാപിക, പ്രദർശിപ്പിക്കുന്ന അവിദ്യായ, അവിദ്യ നിവൃത്തത്വ നിവർത്തിക്കുന്നു. അപരോക്ഷമായി അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ ഈ നാനാത്വ ബോധത്തെ ഉണ്ടാക്കുന്ന അവിദ്യ ഇല്ലാതാകുന്നു. എന്ന് പറഞ്ഞാൽ അവിദ്യ നാനാത്വ ബോധത്തെ ഈ ജീവൻ ഉണ്ടാക്കി തരുമ്പോൾ ആ ജീവൻ അവന്റെ മനസ്സുകൊണ്ട് ഏകത്വ ബോധത്തെ ദൃഢപ്പെടുത്തണം എന്നാണ്. അവിദ്യ എപ്പോഴും ശ്രമിക്കുന്നത് നാനാത്വ ബോധത്തെ അല്ലെങ്കിൽ ഭേദബുദ്ധിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആചാര്യ ആഗമ സംസ്കൃതനായ ഒരുവൻ മനസ്സുകൊണ്ട് ഏകത്വ ബോധത്തെ ധരിച്ചുകൊള്ളണം എന്നാണ്. അവിദ്യ നിവർത്തിക്കുന്നതുവരെ അപരോക്ഷജ്ഞാനം ഉണ്ടാകുന്നതുവരെ, അപരോക്ഷജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിദ്യായാഹ നിവൃത്തത്വ, ഈ നാനാത്വത്തെ പ്രദർശിപ്പിക്കുന്ന അവിദ്യ അവിടെ നശിച്ചുപോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് വരുന്നു? ഇഹ ബ്രഹ്മണി നാനാ നാസ്തി, ഈ ബ്രഹ്മത്തിൽ അവിടെ നാനാ പലതില്ല, കിഞ്ചനാണ് മാത്രമോ വിദേശം പോലുമില്ല എന്നർത്ഥം. അതായത് ഏകത്വ ബോധത്തിന്റെ സാക്ഷാത്കാരം, അതിനുശേഷം മതിയോ അദ്വൈതം, അതുവരെ ദ്വൈതത്തിലും അത് കഴിഞ്ഞ അദ്വൈതവും, അങ്ങനെയാണോ? അങ്ങനെയല്ല എന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത്, ഭാഷ്യകാരനും പറയുന്നത്. ആ ഏകത്വ ബോധം ഉണ്ടാകുന്നതിന് മുമ്പും ഒരാൾക്ക് അദ്വൈത ബോധം തന്നെയാണ് വേണ്ടത്. അത് പിന്നെ പരോക്ഷമായിട്ടെങ്കിലും ബോധിച്ചാല് അപരോക്ഷമായ അനുഭവത്തിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. എന്നാ അപരോക്ഷ അനുഭവത്തിലെത്തുന്നതുവരെ ദ്വൈത ബുദ്ധിയിൽ ദ്വൈത ബോധത്തിൽ നിൽക്കുക. പിന്നീട് ഒരു സാക്ഷാത്കാരവും അദ്വൈത അനുഭൂതി അങ്ങനെയൊന്നല്ല എന്ന് പറഞ്ഞാൽ അദ്വൈത അനുഭൂതിക്ക് സാധനയായി ഉപായമായി ഇവിടെ നിർദ്ദേശിക്കുന്നതും അദ്വൈത ഭാവനയെ തന്നെ. അദ്വൈത ഭാവന അദ്വൈത സാക്ഷാത്കാരത്തിന്റെ ഏറ്റവും വലിയ ഉപായമാണ്. അതാണ് ഇവിടെ പറഞ്ഞത് പ്രാഗേകത്വ വിജ്ഞാനമാകുന്ന പറഞ്ഞു. പ്രാഗേകത്വ വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പും അദ്വൈത ഭാവനയെ ഒരാൾ ദൃഢപ്പെടുത്തണം, എന്നാലേ അയാൾക്ക് ഏകത്വ വിജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. ആ സംസ്കാരത്തിൽ നിന്ന് മാത്രമാണ് ഏകത്വ ബോധം ഉണ്ടാകുന്നത്. അപ്പോൾ പരോക്ഷമായി ഒരാൾ ധരിച്ചിരിക്കേണ്ടതും ദ്വൈതത്തെയല്ല അദ്വൈതത്തെയാണ്. പരോക്ഷമായ അവസ്ഥയിലും അയാൾക്ക് അയാളുടെ എല്ലാ ഏത് തരത്തിലുള്ള സാധനയായാലും ആത്യന്തികമായി ആ അദ്വൈത ബോധത്തിൽ നിന്നുകൊണ്ട് വേണം ചെയ്യേണ്ടതാണ്. അതാണ് ദേവോ ഭൂത്വ ദേവം യജേത് എന്നും മറ്റും പൂജാവിധികളിലും മറ്റും പോലും പറയുന്നു. ദേവനായി തീർന്നിട്ട് ദേവനെ യജിക്കുക, ദേവൻ അന്യനായി കൊണ്ടുകൊണ്ട് ദേവനെ യജിക്കരുത് എന്നും മറ്റും പറയുന്നതാണ്. സാധാരണ ദേവതാ പൂജയിൽ പോലും ദേവഭാവത്തിൽ ദേവനെ യജിക്കാൻ നിർദ്ദേശിക്കുന്ന ഈ അദ്വൈത ശീലത്തെ വളർത്താൻ വേണ്ടിയിട്ടാണ്. യസ്തു പുനർ അവിദ്യാതിമിരദൃഷ്ടി ന മുഞ്ചതി, ഇനി ഒരാൾ ഈ അവിദ്യാതിമിരം, അവിദ്യ അന്ധകാരം, അവിദ്യ കൊണ്ടുവരുന്ന അന്ധത, അന്ധതയെ കളയുന്നില്ല. ന മുഞ്ചതി എന്നുവെച്ചാൽ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷെ ഭേദബുദ്ധിയോടുകൂടിയാണ് എല്ലാം പരിശീലിക്കുന്നത്. അവനെന്ത് ചെയ്യുന്നു? നാനാ ഇവ പശ്യതി, അവൻ നാനാത്വത്തെ തന്നെ കാണുന്നു. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു അദ്വൈത ബോധം ഉണ്ടാകും, അതുവരെ ദ്വൈതത്തിൽ നിൽക്കാം എന്ന് കരുതി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? നാനാ ഇവ പശ്യതി, അവർ പലതുപോലെ കാണുന്നു. വാസ്തവത്തിൽ പലതല്ല എങ്കിലും അവരും ഈ മായ കൊണ്ട് പലതുപോലെ കാണുന്നു. സമൃത്യോഹോ മൃത്യും ഗച്ഛതി, അവൻ എന്ത് ചെയ്യുന്നു? മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? ദ്വൈതഭാവന ഉള്ളിടത്തോളം കാലം ദ്വൈത സംസ്കാരമേ അവനുണ്ടാകത്തുള്ളൂ. ആ ദ്വൈത സംസ്കാരം ഉള്ളപ്പോ ഈ ശ്രുതിയിൽ പറയുന്ന ദേഹ നാനാസ്തി കിഞ്ചന എന്നുള്ള അദ്വൈത ഭാവം, അദ്വൈത അനുഭൂതി എങ്ങനെ വരും? അത് വരുന്നില്ല, അദ്വൈത ബോധം വരുന്നില്ല. അവനും മൃത്യുഹോ മൃത്യും ഗച്ഛത്യവ, അവനും പിന്നെ സംസാരമാണ് ശരണം. അപ്പം ഭേദബുദ്ധിയോടുകൂടി ദേവതകളെയും മറ്റു ഉപാസിച്ചാലോ ആ ദേവതാലോകത്ത് പുണ്യം ചേരുമ്പോൾ മടങ്ങി വരും. സ്വൽപ്പമപി ഭേദം അധ്യാരോപയൻ ഇത്യർത്ഥ, മൃത്യുഹോ മൃത്യും ഗച്ഛത്യവ സ്വൽപ്പമതി സ്വൽപ്പമപി ഭേദം അധ്യാരോപയൻ, സ്വൽപ്പമെങ്കിലും ഭേദത്തെ ആരോപിക്കുന്നവൻ, ലേശമെങ്കിലും ഭേദത്തെ കാണുന്നവൻ, അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് തന്നെ പോകുന്നു. ലേശം മതി, അദ്വൈത ഭാവന ചെയ്ത് അതിനിടയ്ക്ക് അല്പമെങ്കിലും ഭേദബുദ്ധി വന്നാൽ തന്നെ. അതാണ് സ്വൽപ്പമൊക്കെ ഭേദം അധ്യാരം, ഭേദം ഇല്ലാത്തതാണ്, അനാരോപിക്കുകയാണ്, അജ്ഞാനകാര്യമാണ്. അപ്പൊ അജ്ഞാനത്തെ അവൻ സൂക്ഷിക്കുകയാണ്, അജ്ഞാനം നശിക്കാതെ അവൻ സൂക്ഷിക്കുകയാണ്. അവന് സംസാരമാണ് ശരണം, പരമാത്മാവല്ല. അതാണ് സമൃത്യോഹവും മൃത്യും ഗച്ഛതി, അവൻ മൃത്യുവിൽ നിന്നും മൃത്യുവിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഐഹ നാനാ ഇവ പശ്യതി, ഇവിടെ നാനാത്വത്തെ കാണുന്നവൻ, പലതില്ലെങ്കിലും പലതുപോലെ കാണുന്നവൻ. ഇല്ലാത്തതിനെ എങ്ങനെ കാണും എന്നാണ് പറഞ്ഞു. നാനാ ഇവ, ഇല്ല എങ്കിലും അത് കാണുന്നു അവിദ്യ കൊണ്ട്. നേരത്തെ പറഞ്ഞു നാനാത്വ പ്രത്യുപസ്ഥാപികായ അവിദ്യായ എന്ന് പറയും. നാനാത്വത്തെ നമുക്ക് കാണിച്ചു തരുന്ന, പ്രദർശിപ്പിച്ചു തരുന്ന അവിദ്യ. അപ്പോൾ അവിദ്യക്ക് അല്പമെങ്കിലും ഭേദബുദ്ധി മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധി അവിദ്യയ്ക്ക് അധീനം ആയിക്കഴിഞ്ഞു. അതിന്റെ ഫലം സംസാരമാണ് എന്നുള്ളതിവിടെ വ്യക്തമായി കാണിക്കുകയാണ്. അതുകൊണ്ട് അദ്വൈത സാക്ഷാത്കാരത്തിന് മുമ്പുള്ള അവസ്ഥയാണ്. ഒരു സാധകന് അദ്വൈത ഭാവനയാണ്, അദ്വൈത ബോധമാണ് വരേണ്ടത്. അതിന്റെ സംസ്കാരം കൊണ്ടേ അദ്വൈത സാക്ഷാത്കാരം ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. മനസ് വേദമാപ്തവ്യം നേഹം നാനാസ്തി കിഞ്ചന മൃത്യോ സമൃത്തിം ഗച്ഛതി യൈഹ നാനേവ പശ്യതി. മനസാ ഏവ മനസൈവ, അവിടെ സന്ധി വന്നിരിക്കുകയാണ്. മനസാ ഏവ ഇതം ആപ്തവ്യം ഇഹ നേഹ ആ ഇ വന്നിട്ട് ഏകാരം വന്നാണ് നേഹ ന ഇഹ. നാനാ അസ്ഥി നാനാസ്ഥി, അവിടെ സന്ധി വന്നിട്ടുണ്ട്. കിഞ്ചന മൃത്യോ സഹ മൃത്യും ഗച്ഛതി യഹ ഇഹ നാനാ ഇവ പശ്യതി ഇതം മനസാ ഏവ അപ്തവ്യം ഇഹ നാനാ കിഞ്ചന നാസ്തി യഹ ഇഹ നാനാ ഇവ പശ്യതി സഹ മൃത്യോ മൃത്യും ഗച്ഛതി. കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ അതേ കാര്യത്തെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ആപ്നോതി എന്ന് പറഞ്ഞു, അവിടെ ഗച്ഛതി എന്ന് പറഞ്ഞു, അങ്ങനെ അല്പം വ്യത്യാസമാണ്. വീണ്ടും അതേ കാര്യത്തിൽ തന്നെ ആവർത്തിച്ച് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. ആത്മബോധം പ്രാപിക്കുന്നതുവരെ ഒരാൾ അദ്വൈത ബോധത്തെ അദ്വൈത ഭാവനയാണ് പരിശീലിക്കേണ്ടത്. എന്നാലേ ആത്മ സാക്ഷാത്കാരം പരമാത്മ സാക്ഷാത്കാരം ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യത്തെ ഇവിടെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതേ ആശയത്തിലുള്ള മന്ത്രത്തെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞത്. പുനരവി തദേവ പ്രകൃത ബ്രഹ്മ. വീണ്ടും ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മത്തെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അതിനെ വിശദീകരിക്കുകയാണ്. അതായത് അതിനെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി പല ഉപായങ്ങളും നിർദ്ദേശിക്കുന്നു. അധികാരി ഭേദമനുസരിച്ച് ഒരാൾ ഇതെല്ലാം സ്വീകരിച്ചോളണമെന്നില്ല. അധികാരികൾ പലതരത്തിലാണ്, അവർക്ക് പലതരത്തിൽ ഇതിനെ ഉപാസിക്കാം. അതിനു വേണ്ടിയിട്ട് അടുത്ത് വേറൊരു തരത്തിൽ അതിനെ നിർദ്ദേശിക്കുകയാണ് പന്ത്രണ്ടാം മന്ത്രത്തിൽ. അങ്കുഷ്ടമാത്ര പുരുഷോ മധ്യ ആത്മനി തിഷ്ഠതി ഈശാനോ ഭൂതഭവ്യസ്യ ന തതോ വിജഗുപ്സതേ. അങ്കുഷ്ടമാത്രോ അങ്കുഷ്ടപരിമാണ അങ്കുഷ്ടപരിമാണം ഹൃദയ പുണ്ഡരീകം തച്ഛിദ്രവർത്തി അന്ധകരണ ഉപാധി. അങ്കുഷ്ടമാത്രോ അങ്കുഷ്ടമാത്ര വംശപർവ മധ്യവർത്തി അംബരവത് പുരുഷ. ഈ പുരുഷന്റെ സ്ഥാനമായിട്ട് ഹൃദയത്തെ നിർദ്ദേശിക്കുകയാണ്. ആത്മാവിന്റെ സ്ഥാനമായിട്ട് ഉപാസനയ്ക്ക് വേണ്ടി ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നിർദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ഇനി പറയും പ്രാണനും അപാനനും. ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമായും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വായുക്കൾ, അത് ഈ ഹൃദയത്തെ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അതും ഒരു കാരണമാണ്, ഹൃദയത്തിലാണ് ഈ ജീവന്റെ സ്ഥാനം നിർദ്ദേശിക്കുന്നത്. കാരണം ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കും, ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം ഹൃദയത്തിലേക്ക് പോകും. അപ്പൊ പ്രാണൻ ചെന്നു ചേരുന്ന ഇടം, അതുപോലെ തന്നെ അവിടെ നിന്ന് അപാനൻ താഴേക്ക് പോകുന്നു. അപ്പൊ പ്രാണാപാനന്മാര് പ്രാണൻ ഉള്ളിലേക്ക് പോകുന്നു, ആ ഹൃദയത്തിലേക്ക്, ഹൃദയത്തിൽ നിന്ന് താഴേക്ക് അപാനൻ പോകുന്നു. അപ്പൊ ഇത് രണ്ടും കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥാനം പ്രാണാപാനന്മാർ, അതാണ് ജീവന്റെ സ്ഥാനമെന്ന് നിർദ്ദേശിക്കാൻ മറ്റൊരു കാരണം. കാരണം ഈ പ്രാണന്റെ പ്രവൃത്തി തുടരുമ്പോഴാണ് ഈ ജീവൻ ശരീരത്തെ നിലനിൽക്കുന്നത്. പ്രാണാപാനന്മാരെ നിലനിൽക്കുമ്പോൾ പ്രാണാപാനന്മാരുടെ ആശ്രയമായിരിക്കുന്ന ഈ ജീവനാണ്. നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രാണനും അപാനനും ഹൃദയത്തിലേക്ക് കേന്ദ്രീകരിച്ചാണ് അതിന്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് പ്രാണനെ ഉള്ളിലേക്ക്, ശ്വാസത്തെ ഉള്ളിലേക്ക് എടുത്ത് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നത്, താഴേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടും ഇതിനെ ഹൃദയത്തെ ഈ ജീവന്റെ ശരീരത്തിലെ സ്ഥാനമായിട്ട് നിർദ്ദേശിക്കുന്നു. അത് ധ്യാനത്തിനും ഉള്ള സൗകര്യത്തിനും വേണ്ടിയാണ്. വാസ്തവത്തിൽ ജീവൻ പ്രത്യേകിച്ചൊരു സ്ഥാനത്തിരിക്കുന്നതല്ല, സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. സമഷ്ടി പ്രപഞ്ചത്തിനും അത് വ്യാപിച്ചിരിക്കുന്നു, വ്യഷ്ടി ശരീരത്തിനും സർവവ്യാപിയായിരിക്കുന്നു. എന്നാൽ അതിനൊരു സ്ഥാനത്തെ നിർദ്ദേശിച്ചാൽ ഹൃദയത്തെ ഈ ശരീരത്തിലെ സ്ഥൂല ശരീരത്തിലെ ഹൃദയത്തെ നിർദ്ദേശിക്കാം. കാരണം പ്രാണപ്രവർത്തനങ്ങളെയെല്ലാം അത് നിയന്ത്രിക്കുന്നതുകൊണ്ട്, അവിടെ നിന്ന് ആരംഭിക്കുന്നതുകൊണ്ട്. അങ്കുഷ്ടമാത്രവും അങ്കുഷ്ടപരിമാണ പെരുവിരൽ വലിപ്പത്തിലുള്ള ഹൃദയ അങ്കുഷ്ടപരിമാണം എന്ന് വെച്ചാൽ ചെറിയ ചെറുതെന്നുള്ള അർത്ഥം. കൃത്യമായും പെരുവിരലിന്റെ വലിപ്പം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം അതുപോലെയുള്ള ഹൃദയ പുണ്ഡരീകം, ഹൃദയപിണ്ഡം, പുണ്ഡരീകം താമര, താമരയെ പോലെ ഇരിക്കുന്നു. നമ്മൾ ശരീരം കീറി നോക്കിയാൽ കാണുന്ന ഹൃദയം തന്നെ. തച്ഛിദ്രവർത്തി, അതിലെ ഛിദ്രം, അതിന്റെ ഛിദ്രം എന്ന് പറയുന്നത് അവിടെയുള്ള ആകാശം, ഹൃദയാകാശം എന്ന് പറയുന്നു. തദ്വർത്തി അന്ധകരണ ഉപാധി, അവിടെ സ്ഥിതി ചെയ്യുന്നു, അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. എന്താണ് അന്ധകരണമാകുന്ന ഉപാധിയോടുകൂടിയ, മനസ്സാകുന്ന ഉപാധിയോടുകൂടിയ. അപ്പൊ മനസ്സാകുന്ന ഉപാധിയോടുകൂടിയ ആ പുരുഷൻ ഈ ഹൃദയത്തെ കേന്ദ്രീകരിച്ച് സ്ഥിതി ചെയ്യുന്നു. ആണ് ജീവന്റെ സ്ഥാനം ഹൃദയമാണെന്ന് നിർദ്ദേശിക്കുന്നു. ആണ് അങ്കുഷ്ടമാത്രവും, അങ്കുഷ്ടമാത്ര അങ്കുഷ്ടത്തിന്റെ അളവോടുകൂടി. ഏതുപോലെ വംശ പർവമധ്യവർത്തി അമ്പരവത് മുള ഈറ ഇതിന്റെയൊക്കെ ഉള്ളിലൊരു പൊള്ളയായ ഭാഗങ്ങളാണ്, അതിന്റെ രണ്ട് മുട്ടുകൾ, അതിനാണ് വംശപർവം, വംശത്തിന്റെ പർവം അതിന്റെ മുട്ടുകൾ. പർവമധ്യം എന്ന് പറയുമ്പോൾ രണ്ട് മുട്ടുകൾക്കിടയ്ക്കുള്ള സ്ഥലം. പൊള്ളയായിരിക്കുന്നു, പരത്തി അമ്പരം, അവിടെ ഒരു ആകാശമുണ്ട്. അതുപോലെ ഈ ഹൃദയത്തിന്റെ ഉള്ളിലൊരു ആകാശമുണ്ട്. ആകാശം എന്ന് വെച്ചാൽ ഒരിടം, ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഹൃദയത്തിന്റെ ഉള്ളിൽ, അതിനെ ആശ്രയിച്ച് എന്ന് വെച്ചാൽ അവിടെ അന്ധകരണത്തെ ആശ്രയിച്ചുകൊണ്ട് പുരുഷൻ സ്ഥിതി ചെയ്യുന്നു. അതാണ് ഹൃദയത്തിൽ ആത്മാവിനെ പ്രകാശരൂപത്തിനും മറ്റും ധ്യാനിക്കാൻ പറയുന്നു. അങ്ങനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ശ്രുതിക്ക് കൃത്യമായി ജീവന് ഒരു സ്ഥാനത്തെ നിർദ്ദേശിക്കുക എന്നുള്ള വിവക്ഷയില്ല, ജീവൻ അവിടെ നിലനിൽക്കുന്നു എന്നുള്ള വിവക്ഷയില്ല. കാരണം വാസ്തവത്തിൽ അത് നിരാധാരമാണ്, നിരാധാരമായിരിക്കുന്നതിനൊരു ആധാരമില്ല. അത് സർവാധാരമാണ്, സർവത്തിനും ആധാരമാണ്. അതിനെ മാംസപിണ്ഡത്തിന്റെ ആധാരവും നിർദ്ദേശിക്കാൻ പരമാർത്ഥത്തിന് കഴിയില്ല. പക്ഷേ നിരാധാരമായിരിക്കുന്ന ഒന്നിനെ ധ്യാന വിഷയമാക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ ഉപാസിക്കുന്നതിന് ധ്യാനിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാനത്തെ നിർദ്ദേശിക്കുകയാണ്. ഈ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായൊരു സ്ഥാനം, അവിടെ ഒരിടമുണ്ട്. അവിടെ ആ അന്ധകരണമാകുന്ന, മനസ്സാകുന്ന, അറിവാകുന്ന ഉപാധിയോടുകൂടി അതവിടെ പ്രകാശിക്കുന്നു. പൂർണ്ണമനേന സർവം, അതിനെ പരിച്ഛിന്നമായി കാണരുത്. അങ്ങനെ വരുമ്പോൾ അതിനൊരു ചെറിയൊരു വസ്തുവായി കണ്ടുകളയരുത്. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് പൂർണ്ണമനേന സർവവും അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സർവത്തെയും പൂരിപ്പിക്കുന്നതാണ് അത് എന്നർത്ഥം. ഹൃദയത്തെ മാത്രമല്ല സർവത്തെയും, ഹൃദയത്തെ സർവശരീരത്തെയും ചേതന വത്താക്കുന്നതാണ്. അതാണ് അത് പൂരിപ്പിക്കുക എന്നത്. സർവവും ചൈതന്യവത്താകുന്നത്, സർവവും സത്താവത്താകുന്നത് അതിനെ കൊണ്ടാണ് ഇത്. എന്നാലും മനസ്സ് എന്റെ സ്ഥാനം ഹൃദയമാണെന്ന് മനസ്സിൽ തന്നെ നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് പറഞ്ഞു മധ്യേ ആത്മനി ശരീരേ തിഷ്ഠതി, മധ്യ ആത്മനി തിഷ്ഠതി. കാരണം ഈ ശരീരത്തിന്റെ തലമുതൽ പെരുവിരൽ വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ടും എന്റെ മധ്യസ്ഥാനത്തിരിക്കണം. അതായിരിക്കുമല്ലോ രണ്ട് ഭാഗവും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സൗകര്യമായ സ്ഥാനം. അതുകൊണ്ടാണ് മധ്യേ ആത്മനി, ആത്മാവെന്ന് വെച്ച ശരീരം. ശരീരമധ്യത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു. ഇരുന്നുകൊണ്ട് ഒരുപോലെ രണ്ട് ഭാഗം പക്ഷപാതമില്ല, മധ്യത്തിരിക്കുന്ന ആളാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആ ആത്മാവിനെ ധ്യാനിക്കുക, അത് ഹൃദയത്തിലിരിക്കുന്നു, അറിവാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു, അങ്ങനെ ധ്യാനിക്കുക. അതിനുവേണ്ടി പറയുകയാണ്, യഹ തം ആത്മാനം, അങ്ങനെയിരിക്കുന്ന ഈ ആത്മാവ് തന്നെയാണ്. എന്നുവെച്ചാൽ അവിടെ ഭേദ ദൃഷ്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനു വേണ്ടി പറയുന്നു, ഈശാനം, ഈശ്വരനായിരിക്കുന്നു, ഈശിതാവായിരിക്കുന്നു, സർവ ഐശ്വര്യങ്ങളോടും കൂടിയവനായി അവനിരിക്കുന്നു. എങ്ങനെയുള്ള ഐശ്വര്യമാണ്? ഭൂത ഭവ്യസ്യ, ഭൂതഭാവികളുടെ എല്ലാം. വർത്തമാനത്തിന്റെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഭൂതഭാവികളെല്ലാം നിയമനം ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഈശ്വരനായിരിക്കുന്നു, അവനാണ് ഈശ്വരൻ, ഈശാനം. ആ ഈശ്വരൻ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നു, അങ്കുഷ്ഠമാത്രനായി അവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് വിദിത്വ എന്ന് ഒരുവൻ അറിയണം. എന്നറിയുക അല്ലെങ്കിൽ എന്ന് ഉപാസിക്കുക, എന്ന് ധ്യാനിക്കുക എന്നർത്ഥം. അപ്പൊ ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരന്റെ പരമമായ സ്ഥാനം തന്റെ ഹൃദയം തന്നെയാണ്. സ്വന്തം ഹൃദയത്തിലാണ് ഈശ്വരന്റെ ആവാസസ്ഥാനം എന്നറിഞ്ഞിട്ട്, അങ്ങനെ അറിയുമ്പോൾ സർവ്വഹൃദയങ്ങളിലും ആ ഈശ്വരൻ ഇരിക്കുന്നു എന്നറിയുമ്പോൾ എന്ന തതോ വിജുഗുപ്സതേ, അവൻ പിന്നെ ഒന്നിനെയും ഭയപ്പെടുന്നില്ല, അവന് പിന്നീട് ഭയമില്ല. ഭേദദൃഷ്ടിയാണ് ഭയത്തിന് കാരണം. ആ ഭേദദൃഷ്ടിയില്ലാത്തവന് ഭയത്തിന് സ്ഥാനമില്ല, പിന്നെ അവൻ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ട്? അവൻ തന്നെയാണ് ഭൂതഭാവികളെല്ലാം നിയന്ത്രിക്കുന്നത്, അവൻ തന്നെയാണ് സർവത്തെയും രക്ഷിക്കുന്നത്, പിന്നെ അവന് തന്നെ രക്ഷിക്കേണ്ട കാര്യം ഇല്ല. അവന് വിജുഗുപ്സയില്ല, വിജുഗുപ്സയ്ക്ക് നിന്ദ എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഭയത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി പറയുകയാണ്, അവന് ഒന്നിനെയും ഭയപ്പെടുന്നില്ല, കാരണം ഈശ്വരൻ തന്റെ ഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. തന്റെ ഹൃദയത്തിനെന്ന് പറയുമ്പോൾ സർവ്വ ശരീരികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് തന്നെയാണ് ഈശ്വരൻ. ആ ബോധം അവന്റെ ഭേദദൃഷ്ടിയെ നശിപ്പിക്കുന്നു, അവന് അദ്വൈത ബോധത്തെ കൊടുക്കുന്നു. അവന് ഭയമില്ല, വെറുപ്പില്ല എന്നല്ല വ്യാഖ്യാനിക്കാം. തത്വ വിജുഗുപ്സതേ, അവൻ ഒന്നിനെയും വെറുക്കുന്നില്ല, ഒന്നിനെയും ഭയക്കുന്നില്ല, ഈശ്വരന്റെ ശരിയായ സ്വരൂപത്തെ അറിയുന്നവൻ. അതാണ് അദ്വൈത ബോധത്തിന്റെ ഫലം, ഭയം ഇല്ലാതാകുന്നു, വെറുപ്പില്ലാതാകുന്നു, മറ്റൊന്നിനവനെ നിന്ദിക്കാൻ കഴിയത്തില്ല എന്നാണ്. കാരണം സർവ ജീവന്മാരുടെയും ഉള്ളിലിരിക്കുന്നത് അത് തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ എന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭൂതഭവ്യസ്യ ഈശാനഹ എന്ന് പറഞ്ഞത്. ഭൂതഭാവികളെല്ലാം നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ്, മറ്റെന്തോ ആണെന്നാണല്ലോ ധരിക്കുന്നല്ല, തന്റെ ഹൃദയത്തിലിരിക്കുന്നവൻ തന്നെയാണ് ഭൂതഭാവികളെ. തന്റെ മാത്രമല്ല സർവചരാചരങ്ങളുടെയും ഭൂതഭാവികളെ നിയന്ത്രിക്കുന്ന അവൻ തന്നെയാണ്, മറ്റൊരുവനില്ല എന്നാണത് ഇവിടെ ശ്രുതി പറയുന്നത്. അങ്കുഷ്ടമാത്ര പുരുഷോ മധ്യ ആത്മനി തിഷ്ഠതി ഈശാനോ ഭൂതഭവ്യസ്യ ന തതോ വിജഗുപ്സതെ ഏതദ്വൈ തത് അങ്കുഷ്ടമാത്ര പുരുഷ, അവിടെ സന്ധിയുണ്ട്, പുരുഷ മധ്യേ ആത്മനി, അതാണ് മധ്യ ആത്മനി, സന്ധി വന്ന് ഏകാരം ലോപിച്ചുപോയി. മധ്യ ആത്മനി, മധ്യേ ആത്മനി എന്നുവെച്ചാൽ ആത്മനി മധ്യേ തിഷ്ഠതി ഈശാനഹ ഭൂതഭവ്യസ്യ ന തതഹ വിജഗുപ്സതെ അങ്കുഷ്ടമാത്ര പുരുഷ. മാത്ര എന്ന് വെച്ചാൽ അളവെന്നാണ് അർത്ഥം. അങ്കുഷ്ടമാത്ര എന്ന് വെച്ചാൽ അങ്കുഷ്ടത്തിന്റെ അളവുള്ള, വലിപ്പമുള്ള പുരുഷ. ആത്മനി മധ്യേ, ആത്മാന്ന് വെച്ചാൽ ഇവിടെ ശരീരം എന്നർത്ഥം. ആത്മനി മധ്യേ, ശരീരമധ്യത്തിൽ, ഹൃദയത്തിൽ തിഷ്ഠതി ഭൂതഭവ്യസ്യ ഈശാനഹ. ഭൂതഭവ്യം എന്റെ ശരിക്കുള്ള അർത്ഥം ഉണ്ടായതിന്റെയും ഇനി ജനിക്കാൻ പോകുന്നതിന്റെയും ഇനി ഉണ്ടാകാൻ പോകുന്നതിന്റെയും എല്ലാം ഈശാന ഈശിതാവ് ഭൂതഭവ്യസ്യ ഈശാന അങ്കുഷ്ടമാത്ര പുരുഷ ആത്മനി മധ്യേ തിഷ്ഠതി എന്നാണ് എന്റെ അന്യം. ഭൂതഭവ്യസ്യ ഈശാന അങ്കുഷ്ടമാത്ര പുരുഷ ആത്മനി മധ്യേ തിഷ്ഠതി. തതഹ അവിടെ ചേർത്തോണം ഏവം ജ്ഞാത്വ ഇങ്ങനെ അറിഞ്ഞിട്ട് തതഹ അതുകൊണ്ട് ന വിജുഗുപ്സതെ അവൻ ഒന്നിനെയും ഭയക്കുന്നില്ല. അല്ലെങ്കിൽ അവൻ ഈ ശരീരത്തെ രക്ഷിക്കാൻ തന്നെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. അവൻ സ്വതന്ത്രനായിരിക്കുന്നു. അവൻ മറ്റൊന്നിനെയും വെറുക്കുന്നില്ല. അങ്ങനെയെല്ലാം അർത്ഥം പറയാം. കിഞ്ച മാത്രമല്ല ആശയത്തെ മറ്റൊരു തരത്തിൽ പറയുകയാണ് അടുത്ത മന്ത്രത്തിൽ. അങ്കുഷ്ടമാത്ര പുരുഷോ ജ്യോതിരിവ അധൂമക ഈശാനോ ഭൂതഭവ്യസ്യ സേവദ്യ സവിശ്വ വേദന്വൈതത്. അങ്കുഷ്ടമാത്ര പുരുഷവും നേരത്തെ പറഞ്ഞ ആ അങ്കുഷ്ടമാത്രനായ പുരുഷൻ ജ്യോതിരിവ അധൂമക അധൂമക ധൂമില്ലാത്ത ജ്യോതിരിവ ജ്യോതിസിനെ പോലെയാണ് തേജസ്സിനെ പോലെയാണ്. അങ്ങനെയാണ് അവൻ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇരുട്ട് ദേശം പോലുമില്ലാത്ത വെളിച്ചമായിട്ടാണ് അവനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത്. അധൂമക ഇതി യുക്തം. അധൂമകമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം സാധാരണ തീയോടൊപ്പം പുകയും കാണും. ഇത് പുകയില്ലാത്ത തീയാണ്, ശുദ്ധമായ ജ്യോതിസാണ്. യുക്തം ജ്യോതിഷ്പരത്വ ഈ ജ്യോതിസാണ്. അതുകൊണ്ട് ഈ പറഞ്ഞത് ശരി തന്നെയാണ്. പുകയില്ലാത്ത തീ എന്ന് പറഞ്ഞത് യുക്തമാണ്. ആത്മാവിനെ സംബന്ധിച്ച് അവിടെ അന്ധകാരമില്ല, അജ്ഞാനമില്ല, ആവരണമില്ല. അങ്ങനെ ആവരണരഹിതനായി ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹത്തു ഏകം ലക്ഷിത ശ്രുതി ഇങ്ങനെ ബോധിപ്പിക്കപ്പെട്ടവൻ. ശ്രുതി പറയുകയാണ് ആത്മാവ് ഹൃദയത്തിൽ വെളിച്ചമായി സ്ഥിതി ചെയ്യുന്നു, ഇരുട്ടില്ലാതെ, മൂടലില്ലാതെ, ഒരു മറയുമില്ലാതെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടത് അറിയുന്നില്ല? പറയുന്നു യോഗിഭി ലക്ഷിത എന്നാണ്. ഈ തരത്തിൽ അവനെ മറയില്ലാതെ അറിയുന്നവരാണ് യോഗികൾ. അങ്കുഷ്ടമാത്രനായി അവനെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നവർ, അവനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന യോഗികൾ. യോഗിഭി ഹൃദയേ ലക്ഷിത യോഗികളാൽ അവരവരുടെ ഹൃദയത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നവൻ. അജ്ഞാനികൾക്ക് അസംസ്കൃത ബുദ്ധികൾക്ക് അത് വെളിപ്പെടുന്നില്ലെങ്കിലും യോഗികൾക്ക് ഇത് ഹൃദയത്തിൽ വെളിച്ചമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ആര്? ഈശാന. നേരത്തെ പറഞ്ഞതുപോലെ പറയുകയാണ് ഭൂതഭവ്യസ്യ ഭൂത ഉണ്ടായതിനെയും ഉണ്ടാകാൻ പോകുന്നതിനെയും എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഭൂതഭാവികളുടെ എല്ലാം നിയന്ത്രണമായ ആ പരമാത്മാവ് സ്വന്തം ഹൃദയത്തിൽ വെളിച്ചമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സ നിത്യഹ അവൻ നിത്യനായിരിക്കുന്നു. യോഗിക്കൊണ്ട് മറ്റുള്ളവർക്കില്ല എന്നല്ല, നിത്യനായിരിക്കുന്നു സർവർക്കുമുണ്ട്. കൂടസ്ഥ നിർവികാരനായിരിക്കുന്നു. അന്ത്യ ഇതാനീം പ്രാണിഷ വർത്തമാന ഇപ്പോഴും ഉണ്ടവൻ, എപ്പോഴും ഉണ്ട്. സൗശോഭി നാളെയും വർത്തിഷ്യത്തെ അവനുണ്ടായിരിക്കും. സയേവാദ്യ സൗശ്വ ഇന്നുണ്ടവൻ നാളെയും ഉണ്ടായിരിക്കും എന്നാണ്. അന്യഹ അവൻ തന്നെയാണ് ഹൃദയത്തിലിരിക്കുന്നത്. തമസോ ന അന്യഹ തത് സമം അന്യസ്ഥ ജനിഷ്യതേ ഇത്യർത്ഥ. ഇനി ഒരുവൻ അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല, അതിന് സമനായി മറ്റൊരുവനല്ല. അവൻ തന്നെയാണ് ഈ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അനേന ന്യായമസ്തീതിച്ച ഏകഹ ഇത്യം പക്ഷോ ന്യായതോ അപ്രാപ്തോപി സ്വവചനേന ശ്രുത്വ പ്രത്യുക്ത തഥാ ക്ഷണഭംഗവാദസ്ഥ. ന്യായമസ്തീതി ചെയ്യുകയും ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യ എന്ന മന്ത്രത്തിൽ അവിടെ നജീകസ് ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്തോ ഒന്ന് ഉണ്ടെന്ന് ചെന്തോ ഇല്ലെന്ന് പറയുന്നു. അതിന് സമാധാനമായിട്ടാണ് ഇപ്പൊ പറയുന്നത്. ന്യായമസ്തി ചെയ്യുക, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു. ആത്മാവെന്ന് പറയുന്നൊന്നും ശേഷിക്കുന്നില്ല. ഒരു വെളിച്ചം അണഞ്ഞു പോകുന്നത് പോലെ ഇത് അപ്രത്യക്ഷമാവുകയാണ്. ശരീരം നശിക്കുന്നു, എല്ലാം അവസാനിക്കുന്നു എന്ന് ചിലത് പറയുന്നുണ്ടല്ലോ. പറയുന്നു ഈ പക്ഷം, ഈ അയം പക്ഷ എന്ന് പറയുന്ന ആ പക്ഷത്ത് എന്നാണ് ന്യായതോ അപ്രോക്തോ. യുക്തിയുക്തമായി അങ്ങനെ ഒരു പക്ഷത്തെ ഉന്നയിക്കാൻ സാധ്യമല്ല. എങ്കിലും സുവചനേന ശ്രുതി എന്ത് ചെയ്യുന്നു? ശ്രുതിയ പ്രത്യുക്ത, ശ്രുതി എന്ന് നിഷേധിച്ചിരിക്കുകയും യുക്തമല്ലാത്തൊരു പക്ഷമാണ്. സർവം അവസാനിക്കുന്നു എന്ന് പറയുന്നതിന് യുക്തിയൊന്നുമില്ല. യുക്തി ഇല്ലാതെ ഒരാൾക്ക് പറയാനേ പറ്റൂ അത്. പക്ഷെ എന്നാലും അതിനെ എന്ത് ചെയ്യുന്നു? സ്വവചനേന ശ്രുതി വചനം തന്നെ എന്ത് ചെയ്യുന്നു? അതിനെ നിഷേധിക്കുന്നു. യമദേവന്റെ ഭാഷയിൽ അതിനെ നിഷേധിക്കുന്നു. തഥാ ക്ഷണഭംഗവാദ, അതുപോലെ തന്നെ ക്ഷണഭംഗവാദം. ബൌദ്ധന്മാരുടെ ക്ഷണിക വിജ്ഞാനവാദികളെന്ന് പറയുന്ന പക്ഷക്കാരുടെ ക്ഷണഭംഗവാദം എന്താണ് പറയുന്നത്? ആത്മാവെന്ന് പറയുന്നത് വിജ്ഞാനധാരയാണ്, ജ്ഞാനധാര. വാസ്തവത്തിൽ ഏകമായ ഒന്നില്ല. എങ്ങനെയാണോ നദിയിൽ ജലം നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഏകമായ നദി എന്നൊരു ബോധം നമുക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകമായ നാളം എന്ന് നമുക്ക് തോന്നുന്നത്, വാസ്തവത്തിൽ അവിടെ അഗ്നിശകലങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അഗ്നി കണികകൾ. ആ കണികകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഏകമാണ് ആ നാളം എന്ന് നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ അനേക അനന്ത ദീപ കണികകൾ അല്ലെങ്കിൽ ദീപശകലങ്ങൾ കൂടിച്ചേർന്ന് അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്, കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, സ്ഥായിയായി ഒന്നും അവിടെ നിൽക്കുന്നില്ല. ദീപം എന്ന് പറയുന്നത് പ്രതിക്ഷണം കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദാർത്ഥമാണ്, വസ്തുവാണ്. പക്ഷെ അത് കാണുമ്പോൾ അത് ഏകമാണെന്ന് തോന്നുന്നു. ഈ ക്ഷണത്തിൽ കാണുന്ന ദീപമല്ല അടുത്ത ക്ഷണത്തിലത്. ഈ ക്ഷണത്തിൽ കാണുന്ന ദീപം കത്തി നശിച്ചുപോയി, അടുത്ത ക്ഷണത്തിൽ അതിന്റെ സ്ഥാനത്ത് വേറൊരു ദീപം, വേറൊരു ദീപശിഖ അവിടെ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ദീപം ഏകമാണെന്നുള്ളത് വെറും ഭ്രാന്തിയാണ്. അത് അനുക്ഷണം കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശ കണികകളാണ്. ഏകത്വം ഭ്രാന്തിയാണ് എന്ന് പറയുന്നതാണ് ക്ഷണഭംഗവാദം. ഇതിന് പറയുന്നത് ക്ഷണിക വിജ്ഞാനവാദികൾ എന്ന് പറയുന്ന ബൌദ്ധ സമ്പ്രദായക്കാരാണ്. അതിനെ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ്. ശ്രുതി അങ്ങനെയൊന്നുമല്ല. എന്നുവെച്ചാൽ ബാഹ്യമായ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ബാഹ്യമായി ചിന്തിച്ചിട്ട് ശ്രുതിയെ ആശ്രയിക്കാതെ ചിന്തിച്ചിട്ട് ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ക്ഷണിക വിജ്ഞാനവാദവും മറ്റും. അപ്പൊ ആത്മാവിന്റെ സ്ഥായിത്വത്തെ, അസ്തിത്വത്തെ നിഷേധിക്കുകയാണ്. പക്ഷെ ആത്മാവെന്ന് പറയുന്നത് അനേക ഈ പ്രകാശം പോലെ, അത് പ്രകാശ കണികളുടെ ഒരു നൈരന്തര്യമാണ്, അല്ലാതെ അത് സത്തല്ല, സ്ഥായി നിലനിൽക്കുന്നതല്ല. അപ്പൊ ഒന്നും തന്നെ പ്രപഞ്ചത്തിൽ ഭൂത വർത്തമാന ഭാവികളിൽ നിലനിൽക്കുന്ന ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ പ്രതിക്ഷണം പരിണമിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്നവരാണ് ക്ഷണിക വിജ്ഞാനവാദികൾ. വിജ്ഞാനവും അതുപോലെയാണെന്ന് അവർ പറയും, സ്ഥായിയായി ഒന്നില്ല എന്നാണ്. എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു? ശ്രുതിയെ ആശ്രയിക്കാതെ ബാഹ്യമായ ദൃഷ്ടാന്തങ്ങളെ പരിശോധിച്ച് ആ ദൃഷ്ടാന്തങ്ങളുടെ അതിനെ ശരിക്കും വിശകലനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവരോരോ നിഗമനങ്ങൾ എത്തിച്ചേരുകയാണ്. ശ്രുതിയെ അവലംബിക്കാതെ ഇങ്ങനെ ഉള്ള നിഗമനങ്ങളിൽ മനുഷ്യൻ എത്തിച്ചേരുമെന്ന് കണ്ടുകൊണ്ട്, മുൻകൂട്ടി തന്നെ അതിനെ കണ്ടുകൊണ്ട് ശ്രുതി അതിനെ നിഷേധിച്ചിരിക്കുന്നു എന്നാണ്. അതാണ് ശ്രുതിക്ക് ശേഷം വന്ന ബൗദ്ധന്റെ ദർശനത്തെ എങ്ങനെ ശ്രുതി നിഷേധിക്കുമെന്ന് സംശയം വരാം. മുൻകൂട്ടി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിൽ അതിനെല്ലാം സമാധാനമുണ്ട്. പിന്നെ എന്തുകൊണ്ടവർ അങ്ങനെ ഒരു ദർശനത്തെ സ്വീകരിച്ചു? ശ്രുതിയുടെ താല്പര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. കേവലം സ്വബുദ്ധിയെ ബാഹ്യമായ പരീക്ഷണങ്ങളിലൂടെ ആശ്രയിച്ചു, അതുപോലെ എന്നാണ്. എന്നാണ് ശ്രുതി അനുകൂലമായ യുക്തി അവർ ഉപയോഗിച്ചുള്ളത്. ശ്രുതി മതസ്തർക്കോ അനുസന്ധീയതാം എന്ന് ആചാര്യസ്വാമികൾ പറയുന്നതാണ്. കാരണം ഇവിടെ പ്രത്യേകം പറയുന്നത് ഈശാനോ ഭൂതഭവ്യസ്യ, ഭൂതത്തിലും ഭാവിയിലുമുള്ള സർവത്തിന്റെയും ഈശിതാവായിരിക്കുന്നവനെന്ന് പറയുമ്പോൾ അത് നിത്യനാണ്. പല ഭാഗങ്ങളും പറയുന്നുണ്ട് നിത്യനാണ്. പക്ഷേ വിജ്ഞാനവാദികൾ അത് അംഗീകരിക്കുന്ന ക്ഷണഭംഗവാദികൾ അവർ പറയുന്ന വിജ്ഞാനത്തിന് ഒരു ക്ഷണമേ ആയുസ്സും, ഈ ക്ഷണം വിജ്ഞാനം ഉണ്ടാകുന്നു, അടുത്ത ക്ഷണം നശിക്കുന്നു. ഇങ്ങനെ പറയുന്നതിൽ പലതരത്തിലുള്ള ദോഷങ്ങളും വരും. ക്ഷണഭംഗവാദത്തെ നിഷേധിക്കുന്നു. ബ്രഹ്മസൂത്രം ദ്വിതീയ അധ്യായത്തിൽ മറ്റു പല ഭാഗങ്ങളിലും മറ്റു പല ദാർശനികന്മാരും ക്ഷണഭംഗവാദത്തെ നിഷേധിച്ചിട്ടുണ്ട്. നൈയായികന്മാരും മറ്റും വളരെ അതിനെ നിഷേധിച്ചിട്ടുണ്ട്. അദ്വൈതികളും അതിനെ നിഷേധിച്ചിട്ടുണ്ട്. യുക്തിയുക്തമായി അതിനെ സമർത്ഥിക്കാൻ സാധ്യമല്ല. അതിന് ശ്രുതി അംഗീകരിക്കുന്ന കാര്യമല്ല. അത് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി ആദ്യം തന്നെ ആത്മാവിന്റെ നിത്യത്വത്തെ പറഞ്ഞത്. ആ നിത്യത്വത്തെ അവർ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് ക്ഷണഭംഗവാദത്തിന് പുറകെ പോയത്. ഇവിടെ വ്യക്തമായി പറയുന്നു, സയവാദ്യ സൗശ്വ, അവൻ തന്നെയാണ് ഇന്നുള്ളത്, അവൻ തന്നെയാണ് നാളെ. ക്ഷണഭംഗവാദികൾ പറയുന്നത് ഇന്നുള്ള ആത്മാവല്ല നാളെ ഉള്ളതെന്നാണ് അവരുടെ സിദ്ധാന്തത്തിന്റെ ചുരുക്കം. രണ്ടും തമ്മിൽ ഒരു തുടർച്ചയുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ശ്രുതി പറയുന്ന എന്താണ്? സയവാദ്യ, ഇന്നുള്ള അവൻ തന്നെയാണ്, സൗശ്വ, നാളെയും അവൻ തന്നെ. ഒരേ ഒരു ആത്മാവ് തന്നെ അത് നിത്യമായിരിക്കുന്നു. അതിനെ തന്നെയാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്നത് എന്ന് യമദേവൻ നചികേതസിനോട് പറയുന്നു. ആത്മാവിന്റെ നിത്യത്വത്തെയും ആത്മാവിന്റെ ഏകത്വത്തെയും ഈ മന്ത്രങ്ങൾ വിശദമാക്കുന്നു എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ സമർത്ഥിക്കുന്നത്. അങ്കുഷ്ടമാത്ര പുരുഷ ജ്യോതിരിവ അധോമക ഈശാനോ ഭൂതഭവ്യസ്യ സ ഏവാദ്യ സൗശ്വഃ ഏതദ്വൈ തത്.